തിരുവനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടും, ദൈവമേ നിനക്ക് എന്നോട് എന്താണ് പറയാനുള്ളത്, അത് ഞാൻ അനുസരിപ്പാനുള്ള മനസ്സോടെ, ഒരു താഴ്ന്ന മനസ്സോടെ ഇരിക്കുന്നു എന്ന് പറയുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന് ഒരിക്കലും മാറ്റമില്ല. ദൈവം ഒരിക്കൽ പറഞ്ഞു, സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവും. പക്ഷേ അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്ന മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ഹല്ലേലൂയ. അത് ദൈവം എന്നും എന്നും അങ്ങനെ തന്നെയാണ്. അവൻ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവനും ആയതുകൊണ്ട് മാറ്റമില്ലാത്തവനായ ദൈവം താഴ്മയുള്ളവരുടെ മനസ്സിന് ചൈതന്യം വരുത്തുവാൻ, മനസ്താപവും താഴ്മയുമുള്ളവരുടെ കൂടെ വസിക്കുന്നവനായ ഒരു ദൈവം. ആ ദൈവത്തിന് മുമ്പിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ എന്റെ ഹൃദയാന്തരങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിന് മുമ്പിൽ ഭയത്തോടും വിറയലോടും കൂടെ ഒരുത്തൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നതിനെ പോലെയും, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നെങ്കിൽ ദൈവം അവന് കൊടുത്ത കൃപ പോലെയും, സകലത്തിലും ദൈവം യേശുക്രിസ്തു മുഖാന്തരം മഹത്വപ്പെടട്ടെ എന്ന ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ എന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് യേശുശ്രൂഷയിലേക്ക് അടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മിലുള്ള അനേക സഹോദരങ്ങൾ ഹോങ്കോങ്ങിലെ ക്യാമ്പിനോടുള്ള ബന്ധത്തിൽ കടന്നുപോയി. അവര് റിയലി ഇൻ എ സ്പിരിച്വൽ വാർഫെയർ. അവരാത്മാവിൽ അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്ട്രോങ് വെരി സ്ട്രോങ് വാർഫെയർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളും അവരോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവന്റെ ഹൃദയത്തിൽ തന്നൊരു ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, എഫേഷ്യൻസ് ചാപ്റ്റർ 6:18, അതിന്റെ അവസാന ഭാഗം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്.
സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പി.
പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പി. ദൈവം നമ്മോട് പറയുകയാണ്, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പി. പ്രിയമുള്ളവരെ, സഭയ്ക്ക് നേരിടാൻ പോകുന്ന ഒരു അപകടം ഞാൻ നിങ്ങളോട് പറയാം, ശ്രദ്ധിക്കുക. ഞായറാഴ്ച മാത്രം ഈ കൂട്ടായ്മയിൽ വന്ന ഏതെങ്കിലും ഒരു കോട്ടേജ് മീറ്റിംഗിൽ പങ്കെടുത്ത് ഒരു സാധാരണ ക്രിസ്ത്യ ജീവിതം നയിച്ചു പോവുകയാണെങ്കിൽ ഞാനും നിങ്ങളും ഇവിടുത്തെ ആയിരങ്ങൾ കൂടി വരുന്ന സഭാവിശ്വാസികളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പി. ക്രിസ്ത്യ ജീവിതം ഒരു യുദ്ധമാണെന്ന് മനസ്സിലാക്കാത്തിടത്തോളം പ്രാർത്ഥനയെ നാം വിലമതിക്കാതെ നമുക്കൊരിക്കലും കഴിയത്തില്ല. ക്രിസ്ത്യ ജീവിതം വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അന്ധകാരത്തിന്റെ ലോകാധിപതികൾക്കുമെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു യുദ്ധമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ, അവൻ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. കുറച്ചു നാൾ പ്രാർത്ഥിക്കും, പിന്നെ പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ടു പോകും, പിന്നെ കുറച്ചു നാള് ഒരു ഉഷാറ് വരും. അങ്ങനെയല്ല, ആ വ്യക്തി നിരന്തരമായി പ്രാർത്ഥനയിൽ പൂർണമായ സ്ഥിരത കാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് നമ്മോട് ചോദിക്കാം, എനിക്ക് പ്രാർത്ഥനയിൽ ഒരു പൂർണ്ണ സ്ഥിരതയുണ്ടോ? ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ രാവിലെ 5 മിനിറ്റ് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ദൈവമേ ഇന്ന് എന്നെ സൂക്ഷിക്കുകയും വരുവാനിരിക്കുന്ന അനർത്ഥങ്ങൾ അപകടങ്ങൾ എന്നെ പരിപാലിക്കുകയും ചെയ്യണമെന്ന് പറയുന്ന പ്രാർത്ഥനയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെല്ലാവരും പ്രാർത്ഥിക്കും. പക്ഷേ യഥാർത്ഥ ഒരു ഇന്റർസെസർ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ പടയാളിയായിട്ട് ദൈവം എന്നെ നിയമിച്ചെന്നും, ദൈവം എന്റെ മേൽ ഒരു പ്രാർത്ഥനയുടെ ഉത്തരവാദിത്വം ദൈവമാക്കി വെച്ചെന്നും, അതിൽ ഞാൻ സ്ഥിരതയുള്ളവനാണോ എന്നും ചിന്തിപ്പാൻ ഇടയാക്കിയാൽ ഇന്ന് ഞാൻ ഈ പറയുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തെ അത് ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമ്മെ നടത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുവചനം പറയുന്നു, നിങ്ങളോ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. എന്റെ ഒരു ചെറിയ ആഗ്രഹം ഞാൻ പറയാം. ദൈവമേ, ഞാൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് ഞാൻ അനുസരിക്കാത്ത അനേക വചനങ്ങളുമായി ഒരു ബൈബിളുമായി തിരുമുമ്പാകെ നിൽക്കാൻ എന്നെ ഇടവരുത്തരുത്. നാം ദൈവമായി എക്സാമ്പിൾ, നാം ദൈവമായി തിരുവചനവുമായിട്ട് നിൽക്കുക. ദൈവം നമ്മോട് ചോദിക്കുകയാണ്, പുതിയ നിയമത്തിലെ നീ അനുസരിച്ചിട്ട് ഉള്ള വചനങ്ങൾ മാർക്ക് ചെയ്യുക, അനുസരിക്കാത്ത വചനങ്ങൾ വിട്ടേക്കുക എന്ന് ചിന്തിക്കുമ്പോൾ, ദൈവത്തിന്റെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ മാർക്ക് ചെയ്ത വചനങ്ങളാണോ ചെയ്യാത്ത വചനങ്ങളാണോ കൂടുതൽ ഉണ്ടായിരിക്കുക? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, എന്റെ വചനങ്ങളെ കേട്ട് ചെയ്തവനാണ് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ. ഒരു വചനം ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ അനുസരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുക. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. ഈ കൈവക്കണ്ട ഈ വചനം ഈ സഭയിൽ അനുസരിക്കുന്നു എന്നുള്ളവര് അവരെ ഓർത്തേ ദൈവത്തെ സ്തുതിക്കുകയാണ്. സഹോദര, ദൈവവചനത്തെ എന്നോട് പറഞ്ഞതുകൊണ്ട് ഐ ആം പ്രേയിങ് വിത്തൗട്ട് സീസിങ്, ഞാൻ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു, എപ്പോഴും സന്തോഷിക്കുന്നു. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. നാം ദൈവത്തോട് ചോദിക്കുക, ദൈവം നീ എന്തിനാണ് 1 തെസ്സലോനിക്കേ 5:16-17 നീ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണ്? യൂദാ എഴുതിയ ലേഖനം 20:20 പറയുന്നു, നിങ്ങളെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. തിരുവചനം പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ദൈവത്തോട് ദൈവസന്നിധിയിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, നാളുകൾ കഴിയും തോറും ആ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്കൊരു പ്രോഗ്രഷൻ, അതായത് പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് അതിലൊരു വളർച്ച ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. കൊളോസ്യ ലേഖനം 1:9 അതിന്റെ 9 കൊളോസ്യൻസ് ചാപ്റ്റർ 1:9 പൗലോസിന്റെ ജീവിതത്തിൽ അത് താൻ എങ്ങനെയാണ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെന്ന് വായിക്കുന്നു. കൊളോസ്യൻസ് 1:9 സിമ്പിൾ ആയിട്ടുള്ള വചനങ്ങളാണ്. 1:9 വായിച്ചാട്ടെ.
അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു.
അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ട് എങ്ങനെ പ്രാർത്ഥിക്കുന്നു? ഇടവിടാതെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരു ചോദ്യമല്ലേ? ഇടവിടാതെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? 2 തിമോത്തിയോസ് 1:3 വായിച്ചാട്ടെ. 2 തിമോത്തിയോസ് 1:3 അവിടെ നമ്മൾ വായിക്കുന്നു തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. 2 തിമോത്തിയോസ് 1:3
എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും,
എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും നിന്നെ ഓർത്തത്, രാവും പകലും നിന്നെ ഓർത്ത് ഇടവിടാതെ. വാക്യങ്ങൾ ശ്രദ്ധിക്കുക, എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും നിന്നെ ഓർത്ത് ഇടവിടാതെ. അനേക വചനങ്ങളുണ്ട് പ്രിയ സഹോദരങ്ങളെ, അനേക വചനങ്ങളുണ്ട് ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ ഉത്സാഹിപ്പിക്കുന്ന വചനങ്ങൾ. ഇനി നമുക്ക് പരിചയമുള്ള ഭേദഭാഗം ഞാൻ പറയാം. മുന്തിരിവള്ളിയിൽ വസിക്കുന്ന അനുഭവത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ശ്രദ്ധിച്ചിട്ട് എല്ലാവരും, നിങ്ങൾ എന്നിലും, ബാക്കി അറിയാമോ, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ എന്ത് സംഭവിക്കും? ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഒരിക്കൽ കൂടെ, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ? കിട്ടും. യോഹന്നാൻ ലേഖനം പറയുന്നു, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനുള്ള ധൈര്യമാകും. പ്രിയസഹോദരങ്ങളെ, സഭയോട് ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം ഒരിക്കലും മുഖപക്ഷം കാണിക്കുന്നവനല്ല. ദൈവം ഒരാൾക്കൊരു മുഖപക്ഷം, ദൈവം ഒരിക്കലും അങ്ങനെ, ദൈവം ഒരുപോലെ സ്നേഹിക്കുന്നവനാണ് ദൈവം. പക്ഷെ എന്തുകൊണ്ടാണ് ചിലർ ആത്മീയ വർധന പ്രാപിച്ചു വരുന്നതും ചിലരും താഴോട്ട് പോകുന്നത്? എന്തുകൊണ്ടാണ്? ഞാൻ കൂട്ടായ്മയിൽ പറഞ്ഞ ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു രാജാവ് തന്റെ പ്രജകൾക്ക് വേണ്ടി ഒരു വലിയ സ്റ്റോർ ഹൗസ് പണി. സ്റ്റോർ ഹൗസ് പണിതിട്ട് രാജാവ് പറഞ്ഞു, അടുത്ത ഒരു പ്രത്യേക സീസൺ പറഞ്ഞിട്ട് പറഞ്ഞു, ഈ സീസണിൽ എന്റെ സെർവൻസ് നിങ്ങളുടെ വീട്ടിൽ ഈ നിങ്ങൾക്കുള്ള ഗിഫ്റ്റുകളുമായിട്ട് വരുമ്പോൾ നിങ്ങൾ വന്ന് റിസീവ് ചെയ്താൽ മതി. അങ്ങനെ ആ ദേശത്തുള്ള അനേകം ആളുകൾക്ക് രാജാവ് അനേക ഗിഫ്റ്റുകൾ കൊടുത്ത് ഒത്തിരി പേർക്ക് റിസീവ് ചെയ്തു. ഒരാൾക്ക് എന്നും പരാതിയാണ്, എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ആ പുള്ളി രാജാവിന്റെ അടുത്ത് വന്നു, രാജാവ് എല്ലാവർക്കും നീ സമ്മാനം കൊടുത്തപ്പം എനിക്ക് മാത്രം നീ എന്താ തരാഞ്ഞത്? അപ്പൊ രാജാവ് പറഞ്ഞു, നീ വന്നേ. അവിടെ ഷോർവസി കൊണ്ടുപോയി കാണിച്ചിട്ട് പറഞ്ഞു, നമുക്കറിയാം ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ഒരു 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 സാധനം വന്നാല് അത് കൈപ്പറ്റുന്ന ആളില്ലേ, എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? തിരിച്ചു പോവും. രാജാവ് പറഞ്ഞു, വന്നേ, നിന്റെ പേരിൽ ഞാൻ അയച്ച എല്ലാ കാര്യങ്ങളും ദേ ഇവിടെ കിടക്കുന്നുണ്ടോ? അവൻ നോക്കിയപ്പം ഒത്തിരി പാർസല്. അതിനെന്നാ പറയുന്നേ? റിട്ടേൺ അടിച്ച് രാജാവിന്റെ സന്നിധിക്ക് ചെന്ന് കിടക്കുക. അപ്പൊ ചോദിച്ചു, കർത്താവേ എങ്ങനെയാണ് ഇത് റിട്ടേൺ ആയത്? കാരണം എന്റെ അയലോക്കുകാരെല്ലാവരും എന്റെ സഭയിലുള്ളവരെല്ലാവരും ഇത്രയും ആത്മീയ നന്മകൾ ദൈവവചനത്തിന്റെ വെളിച്ചം പ്രാപിക്കുമ്പോൾ എനിക്ക് നീ എന്തുകൊണ്ട് തന്നില്ല എന്നുള്ള ചോദ്യം മനസ്സിൽ നിൽക്കുമ്പോൾ ഇവിടെ ഇതാവും എന്റെ പേരിൽ അയച്ച ഒത്തിരി സാധനങ്ങൾ റിട്ടേൺ ആയിട്ട് വന്ന് കിടക്കുക. അപ്പൊ രാജാവ് പറഞ്ഞു, ശ്രദ്ധിച്ചേ, എന്റെ പരിചാരകന്മാർ എന്റെ സെർവൻസ് നിന്റെ വീട്ടിൽ വന്നപ്പം നീ സ്ഥലത്തില്ലായിരുന്നു. അപ്പൊ അവൻ ചോദിച്ചു, ഒന്ന് കാണിച്ച എന്തൊക്കെയാ? അപ്പൊ പറഞ്ഞു, ഒന്നാമത്തെ പാർസല് ഡ്രസ്സാ. ഡ്രസ് തുറന്നു നോക്കിയപ്പോൾ ദ ഗാർമെന്റ്സ് ഓഫ് പ്രൈസ്, സ്തുതി എന്ന മേലാട. ഇവൻ ഡൗൺ ആയിരുന്നു, ഇപ്പം ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ചതാ. പക്ഷെ ഇവൻ മേടിക്കാനാവ സ്ഥലത്തില്ല, സ്ഥലത്തുണ്ടായിട്ട് വേണ്ടേ കിട്ടാനായിട്ട്, അത് മിസ്സായി. രണ്ടാമത് ചോദിച്ചു, വേറെന്താ ഉള്ളത്? അടുത്തതോ? അടുത്ത അടുത്ത ഓയില. ഓയിൽ ഒന്ന് കാണിച്ചേ, തുറന്ന് കാണിച്ചേ. സ്വർഗത്തിൽ ചെന്ന ശേഷ കേട്ടോ, എന്ത് ഓയിലാണത്? ഓയിൽ ഓഫ് ഗ്ലാഡ്നസ്, സന്തോഷത്തിന്റെ തൈലം ദൈവം അയച്ചായിരുന്നു. പക്ഷേ ഒപ്പിട്ട് മേടിക്കാൻ ആളില്ലാതെ പോയി. ബിസിയാ, ഭയങ്കര ബിസിയാ കർത്താവ്. ഞങ്ങൾ ഭയങ്കര ബിസിയാ, നിനക്ക് അറിയത്തില്ലയോ? രാത്രിയുടെ യാമങ്ങളിലും പ്രഭാതയാമങ്ങളിലും ഒക്കെ നീ ഞങ്ങൾക്ക് ഗിഫ്റ്റുകൾ തരുമ്പോൾ അത് കൈനീട്ടി മേടിക്കാനുള്ള സാവകാശം ഞങ്ങൾക്കില്ലാതെ പോയി. അനേകം ഗിഫ്റ്റുകൾ റിട്ടേൺ അടിച്ച് കണ്ട് ആ മനുഷ്യന് ഹൃദയം തകർന്നാട്ട് വായിച്ചപ്പോൾ, പ്രിയ സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും അതുണ്ടാവരുത്. കർത്താവ് നമ്മോട് ചോദിക്കും, 2016 ഏറ്റവും ഡൗൺ ആയിരുന്ന സമയത്ത് ഞാൻ നിനക്ക് ചില ആത്മീയ നന്മകൾ തന്നല്ലോ. കർത്താവേ സോറി, കർത്താവേ, അന്ന് ഞങ്ങളെ ചിരി എന്തായിരുന്നു? ബിസി ആയിരുന്നു. അതിന് ചോദിച്ചു, കർത്താവ് ചോദിക്കും, 2015 ഞാൻ കുറച്ച് നന്മകള് ആത്മീയ നന്മകൾ തന്നല്ലോ, അതെന്തുമായിരുന്നു? കർത്താവേ ആ സമയത്തെല്ലാം ഞങ്ങളുടെ പിള്ളേരുടെ പരീക്ഷ ആയിരുന്നോണ്ട് ഇരുന്ന് വാങ്ങിക്കാനുള്ള ഒരു സാവകാശം കിട്ടിയില്ല. പിന്നെ അടുത്തെന്തുമായിരുന്നു? കർത്താവ് ചോദിക്കൂ. അവര് പറഞ്ഞു, കർത്താവേ അതെ, ഞാൻ ഈ പറഞ്ഞതിന്റെ ആശയം പ്രിയമുള്ളവരെ, ദൈവവുമായിട്ടുള്ള നിരന്തരമായ കൂട്ടായ്മയിൽ നടന്നെങ്കിൽ മാത്രമേ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ ഒരുങ്ങിയാലും ഞാൻ ഒരുങ്ങിയാലും ഇല്ലെങ്കിലും നിശ്ചയിക്കപ്പെട്ട സമയത്ത് കർത്താവ് വരും. ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്, ഞാനും നിങ്ങളും ഒരുങ്ങിയാലും ഇല്ലെങ്കിലും നിശ്ചയിക്കപ്പെട്ട സമയത്ത് മശിഹ വരും. ബൈബിളിൽ എല്ലായിടത്തും ഒരുങ്ങുക എന്ന് പറയുന്നിടത്തോട് ചേർന്ന് പറഞ്ഞ വാക്യമാണ്, എല്ലാത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം. പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ലെയിം എക്സ്ക്യൂസസ് ഒന്നും മഹാപരിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ വിലപ്പോകത്തില്ല. സഹോദരങ്ങളെ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ ബാംഗ്ലൂർ പട്ടണത്തിലെ തിരക്കുകൾ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന ഞാനും നിങ്ങളും കിരൂബുകളും മാലാഖമാരും നോക്കാൻ ഭയപ്പെടുന്നവനായ ദൈവത്തിന്റെ മുമ്പിൽ ചില ലെയിം എക്സ്ക്യൂസുകൾ പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ വചനം നിന്നോട് ചോദിക്കുന്നു, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഞാൻ നിനക്ക് തന്ന 5 talents ബാംഗ്ലൂർ പട്ടണത്തിൽ 25 നീ ജീവിച്ചിട്ട് നീ എങ്ങനെയാണ് വ്യാപാരം ചെയ്തെന്ന് ചോദിക്കുമ്പോൾ കർത്താവെ നിനക്കുള്ളത് നീ പിടിച്ചോ എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. തിരുവൻ നമ്മെ വ്യക്തമായിട്ട് അമ്മെ ഉത്സാഹിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർബാധരുമായിരിക്കുക. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും, അത് രണ്ടും ഇവിടെ ഉണ്ടോ എനിക്കറിയത്തില്ല, മദ്യപാനം ആരും, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഇത് രണ്ടേ ഉള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. എന്താണ്? ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം ഒരു കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കർത്താവിന്റെ വായിന്ന് വന്ന വാക്ക. പൊന്നുതമ്പുരാൻ ഭൂമി വന്ന് പറഞ്ഞ് എഴുതി തന്നേച്ച് നിങ്ങളുടെ വീട്ടിൽ എന്റെ നിങ്ങളുടെയും വീട്ടിലിരിക്കുന്ന വചനമാണ്. നിങ്ങളുടെ ഹൃദയം അതിവേഷണത്താലും മദ്യപാനത്താലും ഓവർ ടൈമാലും ഉപജീവന ചിന്തകളാലും ഓവറായിട്ടുള്ള ഭാരങ്ങളാലും ഭാരപ്പെട്ടിട്ട് ദൈവത്തിന്റെ കാഹളം വിളിക്കുന്ന ദിവസം ഒരു കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് ഭൂതലത്തിൽ പാർക്കുന്ന ഏവർക്കും വരും. അതുകൊണ്ട് നിങ്ങൾ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന് എന്ത് ചെയ്യണം? ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടേയിരിപ്പീൻ. Arise, awake and pray. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടേയിരിപ്പീൻ. തിരുവനന്തപുരത്ത് വ്യക്തമായിട്ട് വായിക്കുന്നു, 1 തിമോത്തി 2:1 തിമോത്തിയോസ് 2:1. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാ, നമ്മൾ അനുസരിക്കേണ്ട കാര്യങ്ങളാണ്. 1 തിമോത്തിയോസ് 2:1.
എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും,
എന്നാൽ സകല മനുഷ്യർക്കും നാം നമ്മളെ കുറിച്ച് പറയുകയാണ്, സർവഭക്തിയോടും
ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്.
എന്ത് ചെയ്യണമെന്ന് അവിടെ പറയുന്നുണ്ട്. അതിന് 2 വാക്യം,
വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി.
അടുത്ത വചനം ശ്രദ്ധിച്ചു വായിക്കണം. എന്തൊക്കെ ചെയ്യണം? എല്ലാം ശ്രദ്ധിച്ചോണേ, ഞാനും നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്
യാചനയും?
യാചന, യാചനകൾ നാം ചെയ്യണം. അടുത്തത്
പ്രാർത്ഥന,
പ്രാർത്ഥന നാം ചെയ്യണം. അടുത്തത്
പക്ഷപാതവും,
പക്ഷപാതം നാം ചെയ്യണം. പിന്നെ
സ്തോത്രവും ചെയ്യണം.
കണ്ടോ, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ദൈവത്തിന് മുന്നിൽ യാചന ചെയ്യുന്നുണ്ടോ? ഗോ ടു ഗോഡ് ആൻഡ് ആൻസർ ഇറ്റ്. ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥന ചെയ്യുന്നുണ്ടോ? പക്ഷപാതം ചെയ്യുന്നുണ്ടോ? സ്തോത്രം ചെയ്യുന്നുണ്ടോ? എന്ന് ഞാൻ സകലത്തിലും മുമ്പേ എന്ത് ചെയ്യുന്നു? പ്രബോധിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കൽപ്പനകൾ നമുക്ക് അനുസരിപ്പാനുള്ള കൽപ്പനകളാണ്. ഇത് നമ്മൾ പറയും, ഓ ഇതൊക്കെ എങ്ങനെ, യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രം എങ്ങനെ ചെയ്യുന്നു? പക്ഷെ തിരുവേദൻ നമ്മോട് പറയുന്നു, അവന്റെ കൽപ്പനകളൊന്നും എന്തല്ല എന്ന് പറഞ്ഞു. എന്തല്ല? ഭാരമുള്ളവയല്ല. അവന്റെ കൽപ്പനകൾ ഒന്നുപോലും ഭാരമുള്ളവയല്ല. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിനായിട്ട് നമ്മൾ സമ്പൂർണമായിട്ട് സമർപ്പിച്ചു കൊടുക്കുന്ന ഒരനുഭവം. ഞാൻ ഈ വചനം പറയുമ്പോൾ നാം നമ്മുടെ ജീവിതത്തില്, എന്റെ ജീവിതത്തിലുണ്ടോ നമ്മൾ നോക്കി, ഈ സഭയിൽ ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണ്ടെന്ന്. എന്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ചെയ്യുന്നുണ്ടോ? തവിട്ട് പറയുകയാണ്, പ്രാർത്ഥന പറയുമ്പോൾ ഞാൻ പണ്ട് ഓർപ്പിച്ചിട്ടുണ്ട്, ഇത് ആർക്കുള്ളതാ പ്രാർത്ഥന പറഞ്ഞ? സാധാരണ നമുക്ക് ചിന്തി, ഇത് ആർക്കുള്ളതാ? സഹോദരിമനോ നോ. ആകയാൽ പുരുഷന്മാരെല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നുണ്ടോ? കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. താഴത്തെ വചനം, ആകയാൽ സഹോദരന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടുകൂടെ ഭാര്യമാരോട് വധിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞെല്ലാം സഹോദരന്മാരോടാ. മോശയുടെ ദൈവം പറഞ്ഞു, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പെരും, ഞാൻ ആർക്ക് സ്വസ്ഥത തരും? നിങ്ങൾക്കെല്ലാവർക്കും. നോ നോ നോ. മോശയുടെ ദൈവം പറഞ്ഞു, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പെരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. സഹോദരൻ, നിന്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവളുടെ കൂടെ പോരും, ദൈവം അവൾക്ക് സ്വസ്ഥത കൊടുക്കും. തിരുവചനം വായിക്കുക, മൈ പ്രസൻസ് ഷാൾ ഗോ വിത്ത് യു ആൻഡ് ഐ വിൽ ഗിവ് യു റെസ്റ്റ്. നിങ്ങൾക്കല്ല, നിനക്ക്. തിരുവനന്തപുരത്ത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ശിഷ്യന്മാർ ഉറങ്ങിയപ്പോൾ കർത്താവ് പറയുകയാണ്, എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ, കണ്ണുനീരോടെ പ്രാർത്ഥിപ്പീൻ. വിലാപങ്ങളുടെ പുസ്തകം നമ്മളെ ഉത്സാഹിപ്പിക്കുകയാണ്. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? സിയൻ പുത്രയുടെ മതില് എങ്ങനെ പ്രാർത്ഥിക്കണം? രാവും പകലും ഓലോല കണ്ണുനീർ ഒഴുക്കുന്നുണ്ടോ? രാവും പകലും നമ്മൾ ഉറക്കളച്ചിരിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഇരുന്നു, നമ്മുടെ പിള്ളേർ പരീക്ഷയാ. പക്ഷെ രാവും പകലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്കായി ദൈവത്തിങ്കിലേക്ക് കണ്ണുനീരോടെ കൈ മലർത്തുന്നുണ്ടോ? സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുക. പിന്നീട് ചില വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവത്തോട് ഭാരപ്പെട്ടിട്ട് ഒരു കാര്യമല്ല, ഞാൻ കർത്താവിനെ നാം തന്നെ പ്രബോധിപ്പിക്കുക. ദൈവത്തിന് മുമ്പിൽ നിലവിളിക്കേണ്ട സമയത്ത് ഉപവസിച്ചും നിലവിളിച്ചും കരഞ്ഞും പൊന്നുതമ്പുരാന്റെ കയ്യിൽ നിന്ന് മക്കളുടെ രക്ഷ ദൈവത്തോട് നിലവിളിച്ചു മേടിക്കണം. ഇരമ്യാപ്ര പറയുകയാണ്, അങ്ങനെ കർത്താവേ, എന്റെ തലനിറ വെള്ളവും എന്റെ കണ്ണുനിറയെ എന്തായിരിക്കണം? കണ്ണുനീരും. കണ്ണുനീരുണ്ടോ? ഒരു പ്രസംഗം അവിടെ അല്ലേ പറയുന്നത്? കണ്ണുനീരുണ്ടോ? സൗരങ്ങളെ, ഞാൻ ഹൃദയത്തിൽ ഞങ്ങൾ പറയാ, നിങ്ങളുടെ ഭൗതികമായ ഒരു നന്മകളും കണ്ടിട്ട് അതിൽ ഫയറാകുന്ന ഒരു വ്യക്തിയല്ല ഞങ്ങൾ. ഞങ്ങൾ സന്തോഷിക്കുന്നു, പക്ഷെ ക്രിസ്തുയേശു ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ആത്മീക നന്മകൾ അത്രേ നിങ്ങൾക്കുള്ള സമ്പത്ത്. ദാറ്റ്സ് ഓൾ. കഴിഞ്ഞ ഒരു ഭവനത്തില്, ഈ സഭയിലെ ഒരു ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ പേര് പറയത്തില്ല, എനിക്ക് ഒത്തിരി സന്തോഷത്തോടെ ഞാൻ ഇറങ്ങിപ്പോകണം. അവിടെ ഇരിക്കുന്ന സാധനങ്ങളോ അവിടെ ഇരിക്കുന്ന എന്തെങ്കിലും ഇതൊന്നും കണ്ടിട്ടല്ല. എന്റെ അടുത്ത് ആ സഹോദരന്റെ മൊബൈൽ ഫോൺ വെച്ചിട്ട് ആ സഹോദരൻ എന്തോ എടുക്കാൻ വേണ്ടി അകത്തോട്ട് കടന്നുപോയി. പെട്ടെന്ന് ഫോൺ ഡിങ് 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 സൗണ്ട് വന്നു. കുറച്ചു ദിവസം മുമ്പാ, കുറച്ചാളെ മുമ്പാ. അപ്പം വേറൊരാടെ ഫോൺ നമ്മൾ നോക്കാൻ പാടില്ല, എങ്കിലും ഫോൺ വന്നതല്ലേ സഹോദര എടുത്തോളാം പറഞ്ഞ് നോക്കുമ്പം റിമൈൻഡറാ, രണ്ടു മണി, ഉച്ചയ്ക്ക് രണ്ടു മണിക്കാ. നോക്കിയത് തെറ്റാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നോക്കിയപ്പോൾ പ്രേ അറ്റ്ലീസ്റ്റ് ഫോർ 5 മിനിറ്റ്സ്, പ്രേ അറ്റ്ലീസ്റ്റ് ഫോർ 5 മിനിറ്റ്സ്. എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക സഹോദരങ്ങളെ. നിങ്ങൾ 1000 ബെൻസോടെ നിരത്തിയിരുന്നേക്കാൾ 10,000 ഇരട്ടി സന്തോഷം ഒരു എളിയ സഹോദരൻ 2 മണിക്ക് അവന്റെ മൊബൈലിൽ 5 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുക എന്ന റിമൈൻഡർ കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയം സന്തോഷിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന സകലതും ഇന്നല്ലെങ്കിൽ നാളെ അരിഞ്ഞു പോകുന്നു എന്നുള്ള തിരുവചനം നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ എരിഞ്ഞു കത്തട്ടെ. ചില താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തെ നിർത്തുവാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും, ശ്രദ്ധിക്കണമേ, ഭൂമിയും അതിലുള്ള പണികളും. നിങ്ങൾ വീട്ടിൽ പോയി എഴുതണം, ഭൂമിയും അതിലുള്ള പണികളും എന്താന്നുള്ളത്. ഈ തീരുമാനത്തിന് മാറ്റമില്ല. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും, ഭൂമിയും അതിലുള്ള സകല പണികളും, അത് സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, ഹാർഡ്വെയർ ആയിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, പണമായിക്കോട്ടെ, സകലതും കത്തിയഴിയുന്ന ഒരു നാഴികയുടെ വാതുക്കൽ നാം നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കട്ടെ. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് കർത്താവ് നാം ആടിനെ പാടിയതുപോലെ, എൻ ഹൃദയം ചിന്തകൾ, ഇഷ്ടങ്ങൾ, പാതകൾ, ബന്ധങ്ങൾ കർത്താവെ ശുദ്ധീകരിക്കണമേ. ഓ കർത്താവെ, നിന്റെ അഗ്നി എന്നിൽ കത്തട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്തായി തീരട്ടെ എന്ന ഹൃദയത്തിന്റെ ആഴത്തിൽ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടേയിരിക്കുക. പ്രിയമുള്ളവരെ, തിരുവചനം പറയുന്നു, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. പഴയ നിയമത്തിലെ ഒരു വ്യക്തിയുടെ കാര്യം ഞാൻ പറയാൻ പോവാണ്, ശ്രദ്ധിച്ചാട്ടെ. മോശയുടെ ദൈവം പറഞ്ഞു, മോശയുടെ പ്രാർത്ഥന എങ്ങനെയാണ് ശ്രദ്ധിക്കാം. മോശയുടെ ദൈവം പറഞ്ഞു, മോശ നീ കയറി വരിക, ചെത്തിയെടുത്ത് 2 കൽപ്പലകളുമായിട്ട് കയറി വരാൻ പറഞ്ഞു. മോശ കൃത്യം ചെത്തിയെടുത്ത് 2 കൽപ്പലകയായിട്ട് കയറി ചെന്നു. രണ്ടാമത് മോശയുടെ ദൈവം പറഞ്ഞു, രാവിലെ വേണം വരാൻ. അവൻ രാവിലെ ചെന്നു. മൂന്നാമത് മോശയോട് പറഞ്ഞു, ആരും കൂടെ വരരുത്, കന്നുകാലികളും ഉണ്ടാവരുത്. അതുപോലെ തന്നെ മോശ ചെയ്തു. ഒന്നാമത്തെ കാര്യം പ്രാർത്ഥനയിൽ ഒബീഡിയൻസ്, വി മസ്റ്റ് ഒബേ ഗോഡ്, ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. ദൈവം രാവിലെ വരാൻ പറഞ്ഞ രാത്രി 11 മണിക്ക് ചെല്ലരുത്. ദൈവം കൽപ്പലകയായിട്ട് ചെല്ലാൻ പറഞ്ഞാൽ വേറെ സാധനമായിട്ട് ചെല്ലരുത്. ദൈവം നീ തന്നെ വരാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വരെ ഇങ്ങോട്ട് പോകരുത്. വി മസ്റ്റ് ഒബേ ഗോഡ്. ദൈവത്തെ നമുക്ക് കാണുന്നത് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ കാര്യം, ദൈവം പറഞ്ഞ കാര്യം അനുസരിക്കുന്നതാണ് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ദൈവം കയറി ചെന്ന് കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചറിയാവോ? അവനെ മേഘത്തിനകത്തായി. ഇനി ഞാൻ ചോദിക്കട്ടെ, മേഘത്തിനകത്ത് മോശ കയറിയിരുന്നാൽ മോശ ആർക്കെങ്കിലും കാണാവോ? കാണാവോ? മോശയ്ക്ക് വെളിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കാണാവോ? ഇല്ല. ദിസ് ഈസ് പ്രയർ. കണ്ടോ, ദൈവത്തിന് കൽപ്പന കൊടുക്കാൻ അങ്ങനെ ഒരു സെറ്റപ്പ് വേണം. നാം മേഘത്തിനകത്ത് കയറിയാൽ, ദൈവത്തിന്റെ ഗ്ലോറി ശെക്കേനയ്ക്കകത്ത് നമ്മൾ കയറിയിരുന്നാൽ നമ്മൾ പുറത്തുള്ളത് ഒന്നും കാണത്തില്ല, പുറത്തുള്ളവർ നമ്മളെയും കാണത്തില്ല. അതാ കർത്താവ് പറഞ്ഞ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ മത്തായി 6:6 നിന്റെ വാതിലടച്ച് അറയിൽ കടന്ന്, ശ്രദ്ധിച്ച് യേശു പറഞ്ഞ വാക്ക് കേട്ടോ, നിന്റെ വാതിലടച്ച് അറയിൽ കടന്ന് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് എന്ത് തരും? പ്രതിഫലം തരും. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ നിന്ന് അകന്നുപോയ സഹോദരങ്ങളെ, നിന്നെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം നീ ചെയ്തില്ല എങ്കിൽ ദൈവത്തിന് മുന്നിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും. രണ്ടാമത്, നീ ചെയ്യുന്ന സകല പ്രവൃത്തികളും ഓട്ടസഞ്ചിയിൽ ഇടുന്ന പോലെ, കാരണം ദൈവരാജ്യം നീതി അന്വേഷിച്ചാൽ ദൈവം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് തരും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ദൈവം നമ്മെ നടത്തും. എന്നാൽ ദൈവവും ദൈവരാജ്യവും മാറ്റിവെച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നാം ഓക്കെ ആക്കിയിട്ട് ദൈവവും ദൈവത്തിന്റെ ഹിതവും അറിയാതെ നമ്മുടെ ജീവിതം തിരക്കടിച്ചു പോവുകയാണെങ്കിൽ ദൈവത്തിന് മുമ്പിൽ ദൈവഹിതം അറിയാതെ നാം ചുറ്റിക്കറങ്ങി പോകുമെന്ന് ഇന്ന് എന്റെ ഹൃദയത്തിലെ ചിന്ത ഞാൻ നിങ്ങളുമാക്കി. ഫസ്റ്റ് വി മസ്റ്റ് ഒബേ ഗോഡ്. ഇപ്പം സൗരനോട് പറഞ്ഞായിരിക്കത്തില്ല, ഈ സൗരനോട് പറയും, ദൈവം നിങ്ങളോട് എന്ത് പറഞ്ഞു? സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുക. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുക. ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുക. അടുത്ത അയലോകം കയറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ ഓഫീസിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുക. അത് മറ്റാർക്കും ചെയ്യാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതം ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോട്ടമല്ല. ആത്മീയ ജീവിതം അത് അങ്ങനെ തന്നെയാണ്. നമുക്ക് 106 സങ്കീർത്തനം ഒരു വാക്യം വായിക്കാം. അതിന്റെ 106 സങ്കീർത്തനത്തിന്റെ ഒരു വാക്യമുണ്ട്, 23 വാക്യം, വളരെ ഇമ്പോർട്ടന്റ്. 106:23 സാംസ് 106:23. ജനം മത്സരിച്ചപ്പോൾ മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് അത്. വായിച്ചാട്ടെ.
ആകിയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരളി ചെയ്തു.
ദൈവം പറഞ്ഞു അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരളി ചെയ്തു. അടുത്തത്,
അവന്റെ വൃദ്ധനായ മോശ കോപത്തെ ശമിപ്പിപ്പാൻ അവന്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരിക്കും.
കണ്ടോ, ഇതെന്താ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? ദൈവത്തിന് അവരെ അങ്ങ് രക്ഷിച്ചാ പോരായിരുന്നോ? അവന്റെ വൃദ്ധനായ മോശ കോപത്തെ ശമിപ്പിപ്പാൻ, വാക്യം കണ്ടോ, എവിടെ നിന്നു? എവിടെ നിന്ന്? അവന്റെ സന്നിധിയിൽ സ്റ്റാൻഡിങ് ഇൻ ദ ഗ്യാപ്പ്, പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. വാക്യം കണ്ടോ. ഇംഗ്ലീഷ് ഒരു പാട്ടുണ്ട്, നിങ്ങൾ കേട്ടോണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ പാട്ടുകാർ ഇങ്ങനെ പ്രാർത്ഥിക്കുക, പുള്ളിയുടെ ആഗ്രഹം, ലോർഡ് പ്ലീസ് ഡോണ്ട് ക്ലോസ് ദ ബുക്ക് ഓഫ് ലൈഫ്. കർത്താവേ, ജീവപുസ്തകം നീ എന്ത് ചെയ്യരുത്? അടക്കരുത്. എന്റെ കുറച്ചുപേരുടെ പേരും കൂടെ അതിനകത്ത് എഴുതാനുണ്ട് കർത്താവേ. ഞാൻ ആ പാട്ട് എന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? കർത്താവ് വേഗം വരണം, നമ്മൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ചിലരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഏറ്റവും അടുത്തൊരു ഫ്രണ്ടായിരിക്കാം, അല്ലെ, കൂടെ പഠിച്ചൊരാളായിരിക്കാം, അപ്പനമ്മയായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെന്നുള്ളതല്ല, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടി പറയുക. നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം, കർത്താവേ, ലോർഡ് പ്ലീസ് ഡോണ്ട് ക്ലോസ് ദ ബുക്ക് ഓഫ് ലൈഫ്. ബുക്ക് ഓഫ് ലൈഫ് ശ്രദ്ധിച്ചാട്ടെ, ഒരിക്കൽ അടഞ്ഞാൽ എന്നേക്കുമായിട്ട് തടയപ്പെട്ട പുസ്തകമായിരിക്കും. പിന്നീട് ഇടയ്ക്കിടക്ക് എഴുതുന്ന പരിപാടി അതിനകത്ത് ഇല്ല. ഒരിക്കൽ ജീവന്റെ പുസ്തകം അടഞ്ഞാൽ, ഇന്ന് ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവന്റെ പുസ്തകം അടഞ്ഞുപോയാൽ പിന്നൊരു ഒരു എഴുത്ത് അതിനകത്തില്ല എന്നുള്ള ചിന്ത ഓർത്തുകൊണ്ട് പെട്ടകത്തിന്റെ വാതിൽ അടയാറായി എന്നുള്ള ചിന്തയോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്ന ചില ആളുകൾ കൂടെ ഉണ്ട് കർത്താവേ, അവരുടെ പേരുകളും ജീവന്റെ പുസ്തകത്തിൽ ഇന്ന് എഴുതി ചേർക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് നിലവിളിക്കാം. ഹാലലൂയ, ഹാലലൂയ. ഈ ഒരു ബേഡ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപ നമ്മൾ ധാരാളമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ പലപ്പോഴും സഭയിൽ ശ്രദ്ധിക്കാറുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ട് ആത്മീയമായിട്ട് വളരുന്നൊരു ചോദ്യമാണ്. ഇന്റർസസൈസ്, മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ആത്മീയ ഒരു കാരണം എനിക്ക് തോന്നുന്നത്, അവരുടെ ഹൃദയം എപ്പോഴും ഒരു ബ്രോക്കൺ ആയിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ഹൃദയം എപ്പോഴും ബ്രോക്കൺ ആയിരിക്കും, ഒരു മുറിഞ്ഞ ഹൃദയമായിരിക്കും. മറ്റുള്ളവരുടെ വിഷയങ്ങൾ അവരുടേതുപോലെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ഇത് ഏറ്റവും പ്രസാദകരമായതുകൊണ്ട് ദൈവം അവർക്ക് കൃപകളെ കൊടുത്ത് അവരെ ഇങ്ങനെ ആത്മീയമായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടോണ്ടിരിക്കുന്നു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു സ്നേഹത്തിന്റെ ആത്മാവ്, റോമാലയിലെ 10:1, ഇവിടെ നമ്മൾ മോശയുടെ കാര്യം കാണുന്നു. പൗലോസിനെ കുറിച്ച് എഴുതിയൊരു വാക്യമുണ്ട്, പൗലോസ് പറയുന്നുണ്ട്, റോമർ 10:1 വായിച്ചത്. റോമ 10:1 യഹൂദന്മാരെ കുറിച്ച് തനിക്കുള്ള ഒരു ആഗ്രഹം. റോമർ 10:1,
സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചിയും.
അവിടെ പറയുന്നത് അവർ രക്ഷിക്കപ്പെടണം, യഹൂദന്മാരെ കുറിച്ച് പറയുകയാണ്, അവരെന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം എന്നുള്ളത് എന്റെ ഹൃദയവാഞ്ചിയും. അടുത്തത്,
അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചന.
ഇത് രണ്ടും വേണം. ഹൃദയവാഞ്ച എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഒരു ഡീപ് ഡിസയർ. അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളത് എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള അപേക്ഷയുമാകും, ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അദ്ദേഹത്തിന്റെ ആ ആറ്റിറ്റ്യൂഡ് കണ്ടോ. അപ്പം നമ്മളിപ്പം ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പം ജസ്റ്റ് ഒരു കാഷ്വൽ പ്രാർത്ഥനയല്ല. കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയുടെ ബുക്കിനകത്ത് എഴുതിയ ഒരു കാര്യം എന്റെ ഹൃദയത്തിൽ, അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? പ്രേ ടു ഗോഡ്, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞാൻ വിചാരിച്ചു ഇതെന്തൊരു കാര്യം, പ്രാർത്ഥിക്കുന്നവർ നമ്മൾ ആരോടാ പ്രാർത്ഥിക്കുന്നത്? അദ്ദേഹം എഴുതിയിരിക്കുകയാണ് കൂടുതൽ പേരും ദൈവത്തോടൊന്നും അല്ലെന്നേ പ്രാർത്ഥിക്കുന്നത്. വിശ്വാസികളെ കുറിച്ച് കേട്ടോ, സത്യമാണോ? കൂടുതൽ പേരും ദൈവത്തെ പിന്നെ ആരോടാ? നമ്മൾ എന്നാ വേറെ വല്ലോട്? നോ നോ, നമ്മൾ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുക. എന്തോ പറഞ്ഞു പ്രാർത്ഥിച്ചു, ആരോട് എന്തൊക്കെയോ പറഞ്ഞു, കുറെ കാര്യം സ്വന്തമായിട്ട് പറഞ്ഞു, കുറെ കാര്യം അന്തരീക്ഷത്തോട് പറഞ്ഞു. പ്രാർത്ഥനയുടെ ഒന്നാമത്തെ കാര്യം എഴുതിയിരിക്കുക, പ്രേ ടു ഗോഡ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തോടല്ലാതെ പ്രാർത്ഥിക്കുന്ന ആരും ഉണ്ടോ ഇവിടെ? ഫസ്റ്റ് കം ടു ഗോഡ്, ദൈവത്തിന്റെ അടുക്ക വരിക, ദൈവവചനം തുറക്കുക, ദൈവവചനം ധ്യാനിക്കുക, ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളാൽ മനസ്സ് നിറയപ്പെട്ടിട്ട് ദൈവ സാന്നിധ്യത്തിൽ ടോക്ക് ടു ഗോഡ്, ദൈവത്തോട് സംസാരിക്കുക, ദൈവത്തോട് സംസാരിക്കുക. സ്പർജൻ എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റ് കുറിച്ച് പറയുന്നുണ്ട്, എങ്ങനെയാണ് രാവിലെ 5 മിനിറ്റ്, നമ്മൾ പറഞ്ഞു രാവിലെ ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാം, രാത്രി 10 മിനിറ്റ് പ്രാർത്ഥിക്കാം, എപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും എന്താ ആളുകൾ ചോദിക്കുന്നത്, എപ്പോഴും എന്നെ ബൈബിള് തുറന്നു വെച്ച്, അങ്ങനെയാണെ നമുക്ക് വേറൊന്നും നേരം കാണത്തില്ലല്ലോ. അതേക്കുറിച്ച് ഒരു ഉദാഹരണം എന്റെ ജീവിതത്തിൽ വളരെയധികം ഉത്സാഹിപ്പിച്ചുകൊണ്ട് പറയുക. നിങ്ങളും നിങ്ങളുടെ ഒരു ഫ്രണ്ടും ആരെങ്കിലും ആയിക്കോട്ടെ, ഭയങ്കര ഒരു സ്നേഹിതന്, ഇവിടുന്ന് ഡൽഹി വരെ ട്രെയിനെ യാത്ര ചെയ്യുക, ഒത്തിരി നാൾ കൂടി കാണുന്നിരിക്കട്ടെ, ഭയങ്കര ഫ്രണ്ടാ, ശ്രദ്ധിക്കണം, നിങ്ങൾ ഭയങ്കര കൂട്ടാ. അപ്പൊ നിങ്ങളുടെ സീറ്റ് ഇവിടെ, നിങ്ങളുടെ ഫ്രണ്ടിന്റെ സീറ്റ് തൊട്ട് ഓപ്പോസിറ്റ്. എങ്ങനെയായിരിക്കും യാത്ര ചെയ്യുന്നത്? ഒന്നും ഇടത്തില്ലേ? നിങ്ങൾ ഒറ്റ മിത്രമായിരിക്കണം, ഒറ്റ അതുപോലെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിരിക്കണം. ട്രെയിനിൽ യാത്രയാ, ഇവിടുന്ന് ബാംഗ്ലൂർ ട്രെയിൻ പറ്റി ഡൽഹി വരെ ഉണ്ട്, ഇനി 10-48 മണിക്കൂർ ഉണ്ടെന്നേ. എങ്ങനെയായിരിക്കും യാത്ര ചെയ്യ? തിങ്ക് ടഫ്, എങ്ങനെ യാത്ര ചെയ്യ? ശിവചാൻ പറഞ്ഞു സംസാരിക്കുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ടിനോട് നമ്മൾ സംസാരിച്ചു, പുള്ളി തിരിച്ചൊന്നും വേണ്ടതില്ലേ? വേണ്ട, തിരിച്ചും വേണ്ട. അതിന്റെ അർത്ഥം രാത്രിയും പകലും സംസാരിച്ചോണ്ടിരിക്കാന്നാണോ? ആണോ? അല്ല, അങ്ങനെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നിരിക്കും, പക്ഷെ ആരുടെ കൂടെ ഇരിക്കുന്നേ. അങ്ങനെ പോകുമ്പോ എന്തെയോ അവിടെ ആ ഒരു നല്ല ഒരു ഒരു സീനറി വരുമ്പോ കണ്ടോ, പണ്ട് പറയാം അത് കണ്ടോ, എന്നാ രസമല്ലേ? അപ്പൊ ശരിയാ കേട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഇത്ര നമ്മൾ ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ദിസ് ഈസ് പ്രയർ ലൈഫ്. ഈ യേശുവിന്റെ കൂടെ ജീവിതം എന്ന് പറയുന്നത് യേശുവിന്റെ കൂടെയുള്ള യാത്രയാ, ഒരേ കമ്പാർട്ട്മെന്റിൽ ഒരേ ബോഗിലുള്ള യാത്രയാണ് അതെ ക്രിസ്തീയ ജീവിതം. എല്ലാം നമ്മൾ മടുത്തു പോകും സൗരങ്ങൾ, അതുകൊണ്ട് യേശു പറഞ്ഞ മടുത്തു പോകാതെ. ഇപ്പൊ തന്നെ നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നാണോ? എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ള രൂപം പറഞ്ഞു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡ് കർത്താവിന്റെ കൂടെ. ഇപ്പൊ ഞാൻ ഒരു പ്രായോഗിക കാര്യം ചോദിക്കാം, ഇപ്പം ജോലി തിരക്കുള്ള ഒരാൾക്ക് എങ്ങനെ എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? അടുത്തൊരു ചോദ്യമോ, രാവിലെ 9:30 ഓഫീസിൽ കയറി വൈകുന്നേരം 7 മണിക്ക് ഇറങ്ങത്തുള്ളൂ, ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാക്ടിക്കലി, ബി പ്രാക്ടിക്കൽ. നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിപ്പിന്, അത് നിങ്ങൾ വേലക്കാർക്കൊക്കെ വേണമെങ്കിൽ അവിടെ പായിട്ട് പ്രാർത്ഥിക്കാം. അല്ലല്ല, പ്രയർ സ്ട്രീമിങ്ങിനകത്ത് ഒരു സഹോദരി എഴുതിയിരിക്കുക, അവര് പ്രാർത്ഥനയെ കുറിച്ച് വളരെ മനോഹരമായിട്ട് എഴുതിക്കുക. അവര് പറയും എന്റെ വീട്ടിൽ രാവിലെ പിള്ളേർ എഴുന്നേറ്റ് നിലവിളിയായിരിക്കും, ഒരു കൊച്ചിന്റെ സോക്സ് കാണുന്നില്ല, സോക്സ് തപ്പിക്കൊണ്ട് വരുമ്പോഴത്തേന് ആണ്ട് പെൻസിൽ കാണാതെ പോയി, പിന്നാണ്ട് സ്കൂൾ ബസ് ലേറ്റായി, പുറകെ വണ്ടിയും കൊണ്ട് വിടുന്നു, പിന്നെ അവരുടെ വീട്ടിൽ പട്ടിയുണ്ട്, പട്ടിയാണെങ്കിൽ ഭയങ്കര പ്രശ്നം. ഇങ്ങനെ പിന്നെ കടയിൽ പോയിട്ട് വന്നു, കടക്കാരൻ ബില്ല് തന്നില്ല, 100,000 പ്രശ്നങ്ങളുടെ മധ്യത്തിൽ പ്രേ വിത്തൗട്ട് സീസിംഗ്, ഇസ് ഇറ്റ് പോസിബിൾ? പറയാം, ഒരിക്കലൊരു രാജാവ് തന്റെ സ്നേഹിതനായ ദാസനൊരു ഒരു ജോലി കൊടുത്തു, എന്തോ എഴുതാൻ കൊടുത്ത, നിങ്ങൾ അങ്ങ് ചിന്തിച്ചാൽ മതി, എന്തോ ഒരു പണി കൊടുത്തു എഴുതുക. പക്ഷെ രാജാവ് പറഞ്ഞു, നീ ഈ പണി ചെയ്യേണ്ടത് കേട്ടോണേ, എന്റെ സിംഹാസനം ഇരിക്കുന്നുണ്ടല്ലോ, അതിന്റെ തൊട്ട് താഴെ ചേർന്നിട്ടുണ്ട്, നീ അവിടെ നിന്ന് എഴുതിക്കോളാൻ പറഞ്ഞു. ഇപ്പൊ രാജാവിന് പുള്ളിക്ക് വലിയ കാര്യമാ, അപ്പൊ പുള്ളി പേന എടുത്ത് എന്തെന്നറിയോ, എന്തോ പകർത്തി എഴുതുന്ന പരിപാടിയാ, എന്തോ രാജാവിന്റെ സന്നിധിയില്. അപ്പൊ പുള്ളി എന്തെന്നറിയോ, രാജാവിന്റെ തൊട്ടടുത്താ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം പുള്ളി ഇങ്ങനെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, പക്ഷെ മനസ്സെവിടെയാ? മനസ്സെവിടെയാ? എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. അപ്പം പറയുന്നതേ, ഓ എത്ര കാലമായി ഈ എന്നാ പറയാ, കറിക്ക് വരിഞ്ഞ് പാത്രം കഴുകിയോടെ കിടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട് സഹോദരിമാരെ, നിങ്ങൾ പാത്രം കഴുകുമ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഹൃദയത്തെ ഉറപ്പിക്കുക, ഞാനിത് എന്റെ രാജാവിന് വേണ്ടി ചെയ്യുന്നതാ. ഹല്ലേലൂയ. എന്നിട്ട് അവന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇടപെടാതെ പ്രാർത്ഥിക്കാൻ സാധിക്കും. നിങ്ങൾ തിരക്കേറിയ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക, കാര്യം നിങ്ങൾ ഒരാക്കലിനോ അല്ലെങ്കിൽ വിപ്രോയ്ക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന ഒരു ജോലിയാണ്. അവിടെ ദൈവത്തിന്റെ പ്രസൻസിൽ നാം ചെയ്യാൻ പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആ വചനം കടന്നു വരും, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വഹിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ആ രാജാവിന്റെ സന്നിധിയിൽ, നിന്റെ സന്നിധിയിൽ എന്നും സന്തോഷവും, നിന്റെ വലതുഭാഗത്ത് എന്തുണ്ട്? എന്നും പ്രമോദങ്ങളും ഉണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു ബോധ്യത്തോടുകൂടെ നമ്മൾ ജീവിച്ചെങ്കിലേ. ഞാൻ ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു ദൈവവേലക്കാരൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ശ്രദ്ധിക്കണേ, അദ്ദേഹം ഒരു ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ സഹോദരന്മാരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ജൂ ബ്രദർ ഉണ്ട്, സഹോദരന്മാരങ്ങനെ ഉണ്ട്. അപ്പം ഒരു ആത്മീയ മനുഷ്യനാ പുള്ളി, സംസാരിച്ചു, സഹോദരന്മാര് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇങ്ങനെ റൗണ്ടായിട്ട് കസേരിയിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ പുള്ളി അങ്ങോട്ട് നോക്കണ്ട, ഓ ഗോഡ് എന്നൊക്കെ പറഞ്ഞെന്തോ പറയും. ഇതെന്തൊരു കഥ, ഇത്ര നേരം സഹോദരന്മാരെ അപ്പോഴോട് സംസാരിച്ചല്ലോ, ഞങ്ങളോട് സംസാരിച്ചിരുന്നു. പുള്ളി ഒരു ഗ്യാപ്പ് പോലും ഇടാതെ അങ്ങോട്ട് തിരിഞ്ഞ് സംസാരിച്ചു തുടങ്ങി. അപ്പം പുള്ളി എന്നാ ചെയ്തതാ? പ്രാർത്ഥിച്ചതാ. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ബ്രദർ ഇപ്പം ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തോ പറഞ്ഞല്ലോ. പുള്ളി പറഞ്ഞു, ഐ എം ടോക്കിംഗ് വിത്ത് ഗോഡ് ബിക്കോസ് ഹീസ് ഇൻ അവർ മിഡ്സ്. ഞാൻ ആരോട് സംസാരിക്കുക? യേശുവിനോട് സംസാരിക്കുക, കാരണം യേശു പറഞ്ഞു എവിടെ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. എനിക്കതിന് വലിയ ചലഞ്ച്, ഇറ്റ്സ് പോസിബിൾ. കർത്താവ്, നമ്മൾ എത്ര തിരക്കുകളുടെ മധ്യത്തിലാണെങ്കിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന ഒരു ബോധ്യമാണ് നമ്മെ ഓരോ ദിവസവും മുമ്പോട്ട് നടത്തുന്നത്. അപ്പൊ നമ്മൾ പ്രാർത്ഥന മടുത്തു പോകത്തില്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടിയാ പറഞ്ഞത്, പ്രാർത്ഥനയിൽ നമ്മൾ എന്ത് ചെയ്യരുത്? മടുത്തു പോകരുത്. നമ്മളൊരു വിഷയം, ഒരാളുടെ രക്ഷയ്ക്ക് വേണ്ടി പലരും മടുത്തു മടുക്കാറായ ഒരു വിഷയമാണ്. ഓ, എത്ര നാളായി സഹോദര രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആ രക്ഷ പോയിട്ട് അനക്കം പോലും ഇല്ല. ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവ് തന്റെ ദാസനോട് പറഞ്ഞു, പോയി നോക്കാൻ പറഞ്ഞു. മറുപടി എന്നാന്നറിയാം? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഏലിയാവ് പോയി നോക്കാൻ പറഞ്ഞു, കടലിന് നേരെ നോക്കാൻ പറഞ്ഞു. ബൈബിളിലെ വാക്യം അതുപോലെ പറയാം. എന്താ എന്താ എഴുതിക്കുന്നറിയോ? ഒന്നുമില്ലെന്നാ പറഞ്ഞു. ഏലിയാവേ, പ്രാർത്ഥനയാണോ? ഒന്നുമില്ല. ഇപ്പൊ നമ്മളും എന്ത് ചെയ്യുന്നറിയോ? നമുക്ക് ഇവന്റെ ദാസനെ വിടുന്നു, നമ്മൾ പോയി പ്രാർത്ഥിച്ചിട്ട് പോയി നോക്കുക, അവരുടെ ഭാഗത്തൊക്കെ നോക്കുക, എന്തെങ്കിലും വ്യത്യാസം വല്ലതും ഉണ്ടോ? ഓ, ഒന്നുമില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് പോയി, വല്ലതും ഉണ്ടോ? പ്രാർത്ഥനയ്ക്ക് വിളിച്ചിട്ട് വന്നുമില്ല, ഒന്നുമില്ലെന്ന്. മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ നാട്ടിൽ പോയപ്പോ വിചാരിച്ചു, ഈ പ്രാവശ്യമെങ്കിലും അവര് ഒന്ന് കുലുങ്ങുമെന്ന് വിചാരിച്ചു. നമ്മൾ ചോദിച്ചു, വല്ലതും ഉണ്ടോ? മൂന്നാമത്തെ പ്രാവശ്യം എന്തുണ്ട്? ചെറുതായിട്ട് ബൈബിളൊക്കെ വായിച്ചു, ഒന്നുമില്ലെന്ന്. ഏഴാമത്തെ പ്രാവശ്യം, നമ്മളാണെ അഞ്ചാമത്തെ പ്രാവശ്യം, ഓ ഇത് ദൈവഗത അല്ലെന്ന് തോന്നുന്നു പറഞ്ഞു. നമ്മൾ പാട്ടുപെട്ടി മടക്കും, ഇതാ വിഷയം. ഇത് ദൈവഗതം അല്ലെന്നുള്ളത് ഓർത്തല്ല വിഷയം. പ്രിയമുള്ളവരെ, ഏഴാമത്തെ പ്രാവശ്യം അതെ കടലിന് നേരെ ചെന്ന് നോക്കിയപ്പോൾ ഒരു സംഭവം ഉണ്ടായി. എന്താണെന്നറിയാവോ? എന്താണ്? ഒരു വലിയ സമുദ്രത്തിന്റെ മുകളില് ആകാശത്ത് കൈപ്പത്തിയോളം മേഘം വല്ലതും ഉണ്ടോ? കൈപ്പത്തി ഇത്ര ഉള്ളു, ഇത്ര മേഘം വേദ വല്ലതും ഉണ്ടോ? പക്ഷെ ഏലിയാവ് പറഞ്ഞു, പെരുമഴ വരാൻ പോവാ. അങ്ങനെ ശക്തമായ മഴ പെയ്തു. ആ വാക്യമാണ് യാക്കോബിൽ കൂട്ടിയ നമ്മോട് പറഞ്ഞത്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. ശ്രദ്ധിച്ചണം വാക്യം, പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. ദേശത്ത് മൂന്ന് വർഷവും ആറു മാസവും മഴ പെയ്തില്ല. പിന്നീട് അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദേശത്ത് മഴ പെയ്തു. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ കമ്മ്യൂണിയൻ കുറയുന്നോണ്ടാണ് നമ്മുടെ പ്രാർത്ഥന കുറയുന്നതെന്ന എന്റെ വിശ്വാസം. ദൈവത്തോടുള്ള കൂട്ടായ്മ കുറയുന്നത് കൊണ്ടാണ് ദൈവവുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറയുന്നത്. ദൈവത്തോടുള്ള കൂട്ടായ്മ കുറയുന്നത് കൊണ്ടാണ് അതിന്റെ ക്വാളിറ്റി കുറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുക. സോ ഈ മെസ്സേജ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കർത്താവിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ആ ഒരു ഇന്റർസെഷൻ ആൻഡ് പ്രയർ, പ്രാർത്ഥനയിലേക്കും ആ ഒരു ദൈവിക കൂട്ടായ്മയിലേക്കും നമുക്ക് മടങ്ങി വരാം. ദിവസവേളെ ഒരാൾ എങ്ങനെയാണ് കണ്ടത്? ദിവസവേളെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, മൂന്ന് ടൈപ്പ് ആളുകൾ കൊണ്ട് ദിവസവ നിറഞ്ഞിരിക്കുന്നത്. ഒന്ന് മാർത്തമാര്. മാർത്തമാരെന്ന് പറഞ്ഞാൽ അറിയാം, ടെൻഷൻസ്. രണ്ട് മറിയമാര്, പാതപീഠത്തിൽ ഇരിക്കുന്നവര്, മൂന്ന് ലാസറസ്. മരിച്ചിട്ട് ഉയർത്തെങ്കിലും അവന് വലിയ ഇമോഷൻസ് ഒന്നും കാണുന്നില്ല. എനിക്കറിയത്തില്ല അവന് ദൈവത്തോട് സ്നേഹമില്ലെന്ന് പറയുന്നില്ല. സഭയിലൊക്കെ വന്നാൽ ലാസറസ് ഇങ്ങനെ ഇരിക്കുക, ഒരു അനക്കവും ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ദൈവം ഈ സഭയെ തിരിക്കുമ്പോൾ മാർത്ത മാർത്തമാരെന്ന് കൈവെക്കാൻ പറയുമ്പോൾ, കർത്താവേ ഞാൻ ഒരു മാർത്തയാണ് നമ്മൾ കൈവെക്കൂ, എപ്പോഴും ഭാരപ്പെടുക. പോട്ടെ മാർത്തമാര് കൈതത്തെ മറിയാരുന്ന് കൈവെക്കുകയും. ഞാൻ വിചാരിക്കുന്ന അതിനകത്ത് കുറച്ചു പേരിലുണ്ടാവും ഞാൻ വിശ്വസിക്കുക. ഓക്കെ, അടുത്ത ലാസറസ്. അവൻ കാര്യങ്ങളെല്ലാം അറിയാം, നല്ല ബുദ്ധിയുള്ളവനാ ലാസറസ്. പക്ഷെ അവൻ അവനൊന്നും വാതറന്ന് ഒരു സ്തുതിക്കുകയോ പാടുകയോ ഒന്നും ഇല്ലെന്ന്. അവന് കർത്താവിന്റെ വലത്ത് അവൻ ഇരിപ്പുണ്ട് അവിടെ. കർത്താവ് നമ്മെ വിളിക്കുന്ന ആ ഒരു ആത്മീയ കൂട്ടായ്മയിലേക്കാണ് സൗരങ്ങളെ. ഈ ആത്മീയ കൂട്ടായ്മ നഷ്ടപ്പെട്ട എന്റെ ജീവിതത്തിൽ ഞാൻ പറയാം, എനിക്ക് കർത്താവിനോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടപ്പം എനിക്ക് പ്രാർത്ഥിക്കാനുള്ള എന്റെ ആഗ്രഹം കുറഞ്ഞു, കൂട്ടായ്മകൾക്ക് പോകാനുള്ള എന്റെ ആഗ്രഹം കുറഞ്ഞു, ദൈവവചനം വായിപ്പാനുള്ള എന്റെ ആഗ്രഹം കുറഞ്ഞു. കർത്താവിനുള്ള കൂട്ടായ്മയിലേക്ക് മടങ്ങി വന്നപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കണം. നിങ്ങൾക്കത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാ. ദൈവവചനം വീണ്ടും വായിക്കണം, ആത്മാവിൽ ജഗത്തെ ആരാധിക്കണം, പുതിയ പാട്ടുകൾ പഠിക്കണം, സുവിശേഷം പറയണം. ഇങ്ങനെ ഉത്സാഹത്താൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു ഒരു ചിന്തയിലേക്ക് ദൈവം നമ്മളെ മടക്കി വരുത്തുക. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, പ്രാർത്ഥിക്കാൻ കഴിയാത്തതിന്റെ ഒരു കാരണം ഞാൻ പറയാം, അഹങ്കാരം, പ്രൈഡ്. ദൈവമേ ഈ കാര്യം എനിക്ക് നിന്നെ കൂടാതെ ചെയ്യാൻ കഴിയും. നമ്മൾ പറയുന്നില്ലെങ്കിലും പ്രാർത്ഥന കുറയുന്നുണ്ടല്ലോ ഓർത്താ മതി, പ്രൈഡ് കൂടിയെന്ന് ഓർത്താ മതി. കാരണം ഈ കാര്യങ്ങളൊക്കെ ഇത് സിമ്പിൾ ഒരു കാര്യം, എന്തിനാ ദൈവത്തോട് ചോദിക്കും? ഹ്യൂമിലിറ്റി, താഴ്മയിൽ വർദ്ധിക്കുന്നതനുസരിച്ച് കർത്താവ് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, നിന്റെ കൃപ എനിക്കില്ലാതെ ഒന്നും പറ്റത്തില്ല നാം പറഞ്ഞാൽ നാം പ്രാർത്ഥിച്ചു. അതിനാ പ്രാർത്ഥന എന്ന് പറയും. യേശുവിനെ കണ്ടോ, നിങ്ങൾ യേശുവിനെ കാണുക, അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായി. കർത്താവ് പറഞ്ഞു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, പിതാവിൽ നിന്ന് കേൾക്കാതെ ഒന്നും എനിക്ക് പറയാനും പറ്റത്തില്ല. പിതാവ് എന്തെങ്കിലും ചെയ്താൽ ഞാൻ ചെയ്യാം, പിതാവ് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയാം, പിതാവ് എന്തെങ്കിലും പോകാൻ പറഞ്ഞാൽ ഞാൻ പോകാം. ഇതാണ് യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ അടിസ്ഥാനം. അതായത് അതിനകത്തൊന്നാമത് എന്റെ ജീവിതത്തെ എന്നെ ഉത്സാഹിപ്പിച്ച പുസ്തകത്തിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുക. നമ്മുടെ മനസ്സിലെ ചിന്ത ഇതായിരിക്കണം, ഞാൻ ശാരോലിലെ പരിനിർപുഷ്പവും താഴ്വരകളിലെ താമരപ്പൂ. അതിനർത്ഥം എന്നാ ചോദിച്ചാൽ, ആരാണ്ടൊക്കെ ചോദിച്ചു, ആരോലിലെ പരിനിർപുഷ്പം ആരല്ല, കർത്താവല്ല, നമ്മൾ പാടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, അത് ആരാ, നമ്മളാ. നമ്മൾ പലപ്പോഴും എന്നാന്നറിയാം ആ വാക്യം വായിക്കുന്നത്, ഞാൻ ശാരോലിലെ, അങ്ങനല്ല. ശരിക്കും ശാരോലിലെ പരിനിർപുഷ്പം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അവിടെ നിൽക്കുന്ന ഒരു സാധാരണ ചെടിയാണ്. ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ ഇവിടുത്തെ ഒരു ഉദാഹരണം പറയാം, ഇവിടുത്തെ ഏത് ചെടിയാന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, നിങ്ങളോട് പറയാം, അപ്പൊ ദൈവം നിങ്ങളോട് പറയാം, ഞാൻ ഇന്ന ചെടിയാന്ന് പറയുമ്പോൾ നമ്മൾ ഏതാ പറയുന്നത്, നമ്മൾ പറയോ, ഓ ഞാൻ അവിടെ നിൽക്കുന്ന ആ കൊങ്ങിണിച്ചെടി, കൊങ്ങിണിച്ചെടി എന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ അറിയാം, സാധാരണ ചെടി, വേലിച്ചെടിയിൽ. നമ്മൾ പറയുന്നതന്നെ അറിയോ, ഞാൻ ഇവിടുത്തെ വലിയ, ഇപ്പൊ ഒരു സാധനം ഉണ്ടല്ലോ, ഏതാ, ഈ അലങ്കാരത്തിനൊക്കെ വെക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, പൂ, ഭയങ്കര വില കൂടിയ ഒരു പൂ ഉണ്ടല്ലോ, ഏ, ഞാൻ അതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ദൈവത്തിലേക്ക് ഞാൻ ഈ ഒരു സന്ദേശത്തിൽ മടങ്ങി വരാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മൾ പറയേണ്ടത്, ഞാൻ ശാരോലിലെ പരിനിർപുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവാണ് എന്ന് പറഞ്ഞാൽ, ഒത്തിരി നല്ല നല്ല വൃക്ഷങ്ങൾ പൂ നിപ്പുണ്ട്, അതൊന്നും അല്ലെന്ന് ഞാൻ ആരാന്നറിയോ, ഞാനൊരു സാധാരണ ചെടിയാ, ഞാനൊരു സാധാരണ പുഷ്പമാ, പക്ഷെ അതിന് മനോഹാരിതയുണ്ട്, ഉണ്ട്. ഇതാണ് താഴ്മയുടെ ഒന്നാമത്തെ പടി, കർത്താവ് നമ്മളെ അംഗീകരിക്കും. രണ്ട്, അപ്പൊ കർത്താവ് പറയും, മുള്ളുകളുടെ ഇടയിൽ എല്ലിപ്പുഷ്പം പോലെ കന്യാകുമാരുടെ ഇടയിൽ എന്റെ പ്രിയരിക്കുന്നു. നമ്മൾ പറയാണ്, അയ്യോ ഞാനൊരു സാധാരണ ചെടിയാണേ, കള്ളത്തരം പറയല്ല, നമ്മളുള്ള കാര്യം പറയുക, സാധാരണക്കാരനാണ്, വലിയ കഴിവൊന്നുമില്ല. അപ്പൊ കർത്താവ് പറയും, അങ്ങനല്ല, നിന്നെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, മുള്ളുകളുടെ ഇടയിൽ എല്ലിപ്പുഷ്പം പോലെ കന്യാകുമാരുടെ ഇടയിൽ ആയിരിക്കുക, ഇതാര് പറഞ്ഞതാ, കർത്താവ് പറഞ്ഞതാ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മുള്ളുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ, നമ്മളെ പ്രിക്ക് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ ചുറ്റും നമ്മളിങ്ങനെ കുത്തുന്ന ആളുകളുണ്ടോ, ഉണ്ടോ, ഉണ്ടെങ്കിൽ ഓർത്താൽ മതി നിങ്ങൾ എല്ലിപ്പുഷ്പമാ, ഹല്ലേലൂയ്യ, കർത്താവ് നാമത്തെ പ്രതി. ഇല്ലെങ്കിൽ ഓർത്താൽ മതി നമ്മളെ, ഓ ഞാനിങ്ങനെ വിശ്വാസിച്ച് ജീവിക്കുക, എന്നെ ആർ എന്നോട് ആർക്കും ഒരു പ്രശ്നവുമില്ല. അല്ല, മുള്ളുകളുടെ ഇടയിൽ ലില്ലിപുഷ്പം പോലെ. കർത്താവ് പറയാണ്, ശരിയാ, നീ ചാരുവല്യ പന്നീർപുഷ്പമെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ മുള്ളുകളുടെ ഇടയിൽ ഈ കുത്തുകൊണ്ടൊക്കെ നീ ഇരിക്കുക, ലില്ലിപുഷ്പം പോലെ നീ ആ ആ ആളുകളുടെ ഇടയിൽ ഇരിക്കുക. അപ്പം ഇവൾ മറുപടി പറയുക, ശ്രദ്ധിച്ച് ആ വാക്യമാണ് പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ നടത്താനായിട്ട് ദൈവം എന്റെ ഹൃദയത്തെ ഉണർത്തി നിങ്ങളെ ഉണർത്താൻ വിശ്വസിക്കുക. പൗലു പറയുക, കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എന്റെ പ്രിയൻ ഇരിക്കുന്നു. വാട്ട്സ് എ മീനിങ്? കാട്ടുമരങ്ങളുടെ ഇടയിൽ നാരകം. കാട്ടുമരങ്ങൾ കണ്ടുണ്ടോ? ഭയങ്കര ഹൈറ്റാ. ഇപ്പൊ നമ്മൾ എല്ലാവരുടെയും നടന്നു പോവാ ഒരു വനത്തിൽ കൂടെ, ഭയങ്കര പൊക്കമുള്ള ആർക്കും എത്താനാവാത്ത അതേ കുറച്ച് എന്നാ പറഞ്ഞ ഫലം കിടന്ന് നമുക്ക് എന്നാ പ്രയോജനം? നമ്മൾ വെറുതെ അവിടെ നിന്ന് നോക്കി, അയ്യോ നോക്കിട്ട് നമ്മൾ പോകത്തേ ഉള്ളൂ. വേണേ ഒരു കമ്പരത്തിനാല് ഏറെറിയുമായിരിക്കും, രണ്ടെണ്ണം കിട്ടും, നമുക്കാർക്കും തികയത്തുമില്ല. ഈ ലോകത്തുള്ള സകല തത്വസംഹിതകളും സകല മതങ്ങളും മത ആചാര്യന്മാരും സകലവിധ കാര്യങ്ങളും കാട്ടുമരങ്ങളെ കാരണം സാധാരണക്കാരന് അത് എത്തിപ്പിടിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദ ലോർഡ്. ഞാൻ എനിക്ക് ട്രെയിനിൽ പോകുമ്പം കുറെ അഭ്യസ്തവിദ്യരായ കുറെ പേര് ഭയങ്കര പഠിതക്കാരെ സംസാരിക്കുക. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ പറയുന്നൊന്നുമല്ല, ഞാൻ എന്റെ സാക്ഷിയൊക്കെ ചെറുതായിട്ട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ആർട്ട് ഓഫ് ലിവിങ്. അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവർ കഴിഞ്ഞ് ശ്വസിക്കുക, ഇങ്ങനെ ഇങ്ങനെ ശ്വസിക്കണം, പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ശ്വസിക്കണം, പിന്നെ അത് കഴിഞ്ഞ് അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് കഴിഞ്ഞ് നിങ്ങളുടെ ആത്മാവ് പരമാത്മാവിൽ ലയിക്കും എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. സാധാരണക്കാരനായി എനിക്ക് താഴോട്ട് പടന്നു കിടക്കുന്ന ഒരു നാരകമാണ് എനിക്ക് ആക്സസിബിൾ ആയിട്ടുള്ളത്. ഞാൻ രോഗിയായി പ്രാർത്ഥിക്കാൻ കഴിയാതെ കിടക്കുമ്പോഴും അവൻ ഉയരത്തിൽ ഇവിടെ ഇരിക്കുന്നവനല്ല, എനിക്ക് കരങ്ങൾ നീട്ടി ആശ്വാസം പ്രാപിക്കാം. പ്രാർത്ഥിക്കാൻ കഴിയാതെ ഞാൻ തളർന്നിരിക്കുമ്പോൾ, പൈശാചിക പോരാട്ടങ്ങൾ ഞാൻ വലഞ്ഞിരിക്കുമ്പോൾ, 21 ദിവസം ഉപവാസം എടുത്ത് ഭയരാട്ട് വരാൻ പറഞ്ഞ ദൈവത്തിന്റെ അടുക്കലല്ല, ഹൃദയപൂർവ്വം നിലവിളിക്കുമ്പോൾ താഴേക്ക് പടർന്നടങ്ങിക്കിടക്കുന്ന ആ നാരകത്തിൽ നിന്ന് എനിക്ക് പറിച്ചു തിന്നാം. അതുകൊണ്ട് എല്ലാവരാലും വെടുക്കപ്പെട്ട രക്തസ്രാവക്കാരി സ്ത്രീ, പുറത്തിറങ്ങാനായിട്ട് സമൂഹം വിലത്തവള്, അവൾ പറഞ്ഞു, അതെ ഇവൻ എനിക്ക് ആക്സസിബിൾ ആണ്. ബാക്കിയെല്ലാവരും അരച്ചറച്ച് മാറി നിന്നപ്പോൾ അവൾ യേശുവിനെ കരങ്ങൾ നീട്ടി തൊട്ടു. കർത്താവിൽ നിന്ന് ശക്തി അവളിലേക്ക് പുറപ്പെട്ടു, അവൾ സൗഖ്യം പ്രാപിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഈ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ മടക്കി വിളിക്കുക. ഹല്ലേലൂയ. He is accessible to all. ഞാൻ വളരെ ശക്തമായിട്ടാണ് ആദ്യത്തെ വചനങ്ങൾ പറഞ്ഞു തുടങ്ങി. ഞാൻ ചോദിക്കും, ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഒരാളെങ്കിലും ഈ ചർച്ചയിൽ ഇരിപ്പുണ്ടോ? റിയൽ ആയിട്ട് കർത്താവേ, ഐ ആം സോ വീക്ക്, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, തിരുവചനം വായിക്കാൻ കഴിയുന്നില്ല. നിനക്കൊരു ശുഭ സന്ദേശമാണ് ഞാൻ പറയാം, അവൻ നിനക്ക് എത്താവുന്ന ദൂരത്തിൽ വളരെ അടുത്തുണ്ട്. നിന്റെ കരങ്ങൾ നീട്ടി നീ ഹൃദയപൂർവ്വം നിലവിളിച്ചാൽ അവൻ നിനക്ക് ധാരാളം ഫലങ്ങൾ നൽകുന്നവന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അല്ലെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, എനിക്കൊരു പക്ഷെ അഭ്യസവിദ്യരായ നിങ്ങളുടെ മുമ്പിൽ എനിക്കൊരു പക്ഷെ ഘോരം പ്രസംഗിക്കാൻ കഴിഞ്ഞേക്കാം. എങ്കിലും സൂഗൂരിലെ ദേവദാസിയായിരിക്കുന്ന ഉഷയുടെ മുമ്പിൽ പ്രസംഗിക്കുമ്പോഴും എനിക്ക് പറയാൻ പറ്റും, ഉഷ നീ ദേവദാസിയായിരുന്നു, നീ ഒരുപക്ഷെ അമ്പലത്തിലെ വാസിയായിരുന്നു നീ, പക്ഷേ ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു ബാംഗ്ലൂർ പട്ടണത്തിലെ അഭ്യസ്തവിദ്യന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഹൃദയം തകർന്ന് നിലവിളിക്കുന്ന ആർക്കും ആക്സസിബിൾ ആയി അവന്റെ പൊന്നോമന്റെ മുഖത്ത് ചുംബനം കൊടുക്കുവാൻ അവൻ ആണിപ്പോള കരങ്ങളെ നീട്ടി വരുമ്പോൾ അവന്റെ വചനം നിന്നെക്കൊണ്ട് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. പരിശുദ്ധാത്മാൽ ഞാൻ പറയട്ടെ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്നെ വിലസിച്ചിരിക്കുന്നു, അന്ധകാരം ഭൂമിയെയും കുരുടി ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും. കുഷ്ഠരോഗികൾക്ക് അവൻ ആക്സസിബിൾ ആയിരുന്നു, വ്യഭിചാരി സ്ത്രീകൾക്ക് അവൻ ആക്സസിബിൾ ആയിരുന്നു, സമരിയക്കാരി സ്ത്രീ അവളുടെ അടുക്കൽ വന്ന് ആ ഫലങ്ങൾ ഭക്ഷിച്ചു. പ്രിയ സഹോദര, നീ ഒരുപക്ഷെ എത്ര പാപത്തിൽ നീ തകർന്നു കിടക്കുകയായിരിക്കാം, ഒരുപക്ഷെ നിനക്ക് മടങ്ങി വരാൻ കഴിയാതെ, ഓ കർത്താവ് എനിക്ക് എങ്ങനെ ഈ സഭയുടെ കൂടെ എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ, അതെ ഉപസിക്കാൻ കഴിയാതെ, സുവിശേഷം പറയാൻ കഴിയാതെ ശത്രു നമ്മുടെ വായടച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വചനം പരിശുദ്ധാൽ ഞാൻ വിളിച്ചു പറയട്ടെ, കാട്ടുമരങ്ങളുടെ ഇടയിൽ നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എന്റെ പ്രിയനിക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന യേശു എന്നിൽ നിന്ന് ദൂരിരിക്കുന്നവനല്ല, അവൻ ഞാൻ ചരിക്കുകയും ഇരിക്കുകയും നടക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. രണ്ടാമത് ഒരു വാക്ക് ഇവിടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുക. അവൻ പറഞ്ഞു, ആണോ കർത്താവേ, എനിക്കോ, ഇത്ര വീക്കായിരിക്കുന്ന എനിക്കോ, മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ടൈംസ് വീണുപോയി എനിക്കോ, യെസ്, ആക്സസിബിൾ. ക്രിസ്തുവിന്റെ ഫലങ്ങൾ, സ്നേഹം, സന്തോഷം. പ്രിയരെ, ഞാൻ പറഞ്ഞ ശത്രു നിങ്ങളെ വഞ്ചിക്കരുത്, മാറ്റിവെക്കരുത്. ഈ നിമിഷം തന്നെ അവനിൽ വസിച്ചു തുടങ്ങുക. ക്യാമ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. എബൈഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിങ്ങൾ വസിച്ചു തുടങ്ങുക. അവൻ കാട്ടുമരങ്ങൾക്കിടയിലെ ഒരു നരകമാണ്. ഈ ചർച്ച നിങ്ങൾക്ക് തോന്നിയൊക്കെ, ഞാനാണ് ഏറ്റവും ബലഹീനായ വ്യക്തി, എനിക്കൊന്നുമില്ല കർത്താവേ, എനിക്കൊന്നുമില്ല, എനിക്കൊന്നും പ്രശംസിക്കാനില്ല, എനിക്കറിവില്ല, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, കഴിവില്ല, ഒന്നുമില്ല. പക്ഷേ ആത്മാവിൽ കാണുക, പടർന്നിറങ്ങിയിരിക്കുന്ന ഒരു നാരകത്തിൽ ധാരാളം തണുപ്പിക്കുന്ന നാരങ്ങൾ കടക്കുന്നു. കരങ്ങളെ നീട്ടി കിടന്ന കിടപ്പിൽ പറിച്ചെടുക്കുക, അവനെ ആസ്വദിക്കുക. അടുത്ത വചനം പറയുകയാണ്, അവൻ എന്നെ വീഞ്ഞുവീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഏതാ വീഞ്ഞുവീട്? ഏതാ ഏതാ വീഞ്ഞുവീട്? വീഞ്ഞുവീടേതാണ്? ദൈവത്തിന്റെ സഭ. പ്രിയമുള്ള ഒരു കാര്യം പറയാം, എന്നെ നിങ്ങളെയും ആരും വിളിച്ചിട്ട് വന്നൊന്നും അല്ലെന്ന്. ആരോടൊന്നും ഒരു ശ്രദ്ധിച്ചോ, നിങ്ങളെ ആരും വിളിച്ചിട്ടൊന്നും വന്നതല്ലെന്ന്. നിങ്ങൾ പറയാം, ആ സഹോദരൻ എന്നെ കൊണ്ടുവന്ന്. അല്ലേ, വിളിച്ചതാണോയിരിക്കാം, പക്ഷെ കൊണ്ടുവന്ന ആരാ? ഒന്ന് പറഞ്ഞു, ഒന്ന് ഉഷാട്ട് പറഞ്ഞു, ആരാ കൊണ്ടുവന്നേ? പറഞ്ഞാട്ടെ, എന്നെ ഇവിടെ കൊണ്ടുവന്ന ആരാ? കർത്താവായി അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. നീ വീഞ്ഞു വീട്ടിൽ വന്നപ്പോ എന്നാന്നറിയോ? വീഞ്ഞു വീർന്നു പോയി. കർത്താവ് കല്യാണത്തിന് പോയി. ഓ, വീഞ്ഞില്ല കർത്താവേ, വലിയ വിഷയങ്ങളാ. കർത്താവ് പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എനിക്കതിന്റെ ലിറ്ററും കണക്കൊന്നും അറിയത്തില്ല, പക്ഷെ 568 ലിറ്റർ വീഞ്ഞ ഉണ്ടാക്കിയെന്നാ പറഞ്ഞു. 568 ലിറ്റർ, 6 കൽപ്പരണി, വലിയ വീപ്പ പോലത്തുള്ള 6 നിറച്ച് കൊടുത്തിട്ട് പറഞ്ഞു കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. ക്രെഡിറ്റ് കിട്ടിയ ആർക്കാന്നറിയോ? മണവാളൻ. എല്ലാവരും മണവാളൻ പറഞ്ഞു. ഓ ഗുഡ്, കേട്ടോ, പറയിരിക്കുന്ന പ്രവർത്തിക്കുന്ന ആരാ? കർത്താവ്. നമ്മളെല്ലാരും പ്രൈസർ ഇടാ, നല്ല കേട്ടോ, നമ്മളും കൈയൊക്കെ കൊടുത്ത് നമ്മൾ ഇതൊക്കെ, പക്ഷെ കർത്താവിന് നമ്മൾ മഹത്വം കൊടുക്കണം. അവൻ തന്റെ മഹത്വം നമ്മുടെ ജീവിതത്തെ വെളിപ്പെടുത്തും. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പിന്നൊരു കാര്യം കൂടെ ഉണ്ട്, ആ വാക്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. എന്റെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹത്തിന്റെ കൊടി. അത് ആത്മാവിൽ കാണുമ്പോൾ നമ്മുടെ മടുപ്പുകളെ മാറി നമുക്ക് മടങ്ങി വരാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഞാൻ ഏതോ ഒരു ബുക്കിനകത്ത് ഇങ്ങനെ വായിച്ചു, ബ്രിട്ടൻ ഒരു കൊടിയുണ്ട്. പറയാം, ബ്രിട്ടന്റെ കൊടിയിൽ എന്താ ഉള്ളത്? ഗ്രേറ്റ് ബ്രിട്ടൻ, യു കെ, ഗ്രേറ്റ് ബ്രിട്ടൻ, സിംഹം. ലോകത്തെ മുഴുവൻ അടക്കി ഭരിച്ചവരാ അവര്, സൂര്യൻ അസമിക്കത്തില്ലായിരുന്നു. ജർമ്മനിക്ക് ഒരു കൊടിയുണ്ട്, ഈഗിൾ, കഴുകൻ. അനേകരെ കടിച്ചു കയറിയതാ, നമുക്കറിയാം, 60 ലക്ഷം യൂതന്മാരെ കൊന്നുകളഞ്ഞ. റഷ്യക്കൊരു കൊടിയുണ്ട്, റഷ്യ, കരടി. എനിക്ക് അവരൊക്കെ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത്, പക്ഷെ എനിക്ക് അതൊക്കെ ഭയങ്കര ചേർച്ചയായിട്ട് തോന്നുന്നുണ്ട്. അടുത്തത് ഫ്രാൻസിനൊരു കൊടിയുണ്ട്, പൂങ്കോഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊത്തുകോഴി. അനേകരും അതിൽ എൻകറേജ് ചെയ്യുമ്പോൾ തെളിവനായ ദൈവത്തിന് പറയാം, എനിക്കൊരു കൊടിയുണ്ട്, അത് സിംഹവും കരടിയും പുലിയും ഒന്നുമല്ല, സ്നേഹത്തിന്റെ കൊടിയാണത്. ഹല്ലേലൂയ. The banner of love. സ്നേഹത്തിന്റെ കൊടി. പരിശുദ്ധാത്മാവിനെ അത് കാണുമ്പോൾ നിന്റെ മുറി അടച്ചിട്ട് നിന്റെ പ്രിയന്റെ അരികിലേക്ക് ചെന്ന് നിന്റെ തലയുടെ മുകളിൽ പറക്കുന്ന സ്നേഹത്തിന്റെ കൊടിനെ കാണുമ്പോൾ നിന്റെ ഹൃദയം ജ്വലിച്ചുകൊണ്ട് നീ പ്രാർത്ഥനയുടെ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങും. നഷ്ടമായ ആ പഴയ ഊർജം, നഷ്ടമായ പഴയ അത് നമുക്ക് മടക്കി കിട്ടും. നാം അനേകരെ ഉത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. പ്രിയമുള്ളവരെ, കർത്താവ് അതിലേക്ക് നമ്മളെ, ഒരു പ്രോഗ്രഷനിലേക്ക് നമ്മളെ വിളിക്കുക. ഒരു എന്താ പറയുന്നേ, ഒരു വളർച്ചയിലേക്ക് പ്രാർത്ഥനയിൽ മറ്റുള്ളവരെ കരുതാനും പ്രാർത്ഥിക്കാനും, ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഇഷ്ടം എന്താണോ അത് ചെയ്യാനും ദൈവമേ നീ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ജോൺ വെസ്ലി എന്ന് പറയുന്ന ഒരു പ്രീച്ചർ ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം, മെത്തഡിസ്റ്റ് ചർച്ചകൾ ആരംഭിച്ച അവിടുന്ന് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ വീട് കാണാനായിട്ട് ഒരു ജേർണലിസ്റ്റ് കടന്നുപോയി. അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു, ഒരു എഴുത്ത് പുസ്തകം എഴുതുന്ന ഒരാളായിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ ആരും ഇല്ല, ഇപ്പൊ ലണ്ടനിലാണ് വീടുള്ളത്. അപ്പൊ കയറി ഒരു ചാപ്പലും ഉണ്ട്, ഒരു വീടും ഉണ്ട്. അപ്പം അദ്ദേഹം, നിങ്ങൾക്കറിയാമോ, ആയിരക്കണക്കിന് ആളുകളെ കർത്താവിലേക്ക് നടത്തി, 100 കണക്കിന് 1000 കണക്കിന് മെത്തഡിസ്റ്റ് ചർച്ചകൾ സ്ഥാപിക്കാൻ ദൈവം ഉപയോഗിച്ചൊരു മനുഷ്യനാണ് ജോൺ വെസ്ലി. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മുറിയിൽ ചെന്നപ്പോൾ ആ ഗാർഡ് പറഞ്ഞു കൊടുത്തു. അത് കണ്ടോ, ആ കട്ടിലും അവിടെ ഒരു മേശ കിടക്കുന്നുണ്ടല്ലോ, ഒരു ഒരു അതാ ജോൺ വെസലിന്റെ പ്രാർത്ഥനാ മുറി. അപ്പം ഗൈഡ് അങ്ങ് പോയി, ഈ മനുഷ്യൻ കുറച്ചേരോടെ ശാന്തമായിട്ട് നിന്നു. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. ജോർജിയയിലെ യാത്രക്കിടയിൽ അദ്ദേഹത്തിന് നിലവിളി ഇതായിരുന്നു, ഞാൻ അനേകരെ രക്ഷിക്കപ്പെടുത്തി, എന്നെ ആര് രക്ഷിക്കും എന്നുള്ള നിലവിളിയോടെ പോയി. മൊറേവിൻസിന്റെ പ്രാർത്ഥന കണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം ഉണർത്തുകയും മൊറേവിൻസിന്റെ ആ വചനങ്ങൾ കേട്ട് അദ്ദേഹം രക്ഷിക്കപ്പെടുകയും ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി നിന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മുറിയിൽ ഈ ജേർണലിസ്റ്റ് പറയാണ്, ഞാൻ അവിടെ നിന്നപ്പോൾ, ഏകനായി നിന്നപ്പോൾ, വേറെ സന്ദർശകരൊന്നുമില്ല, എന്റെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന ഉണ്ടായി, ഒരിക്കൽ കൂടെ നീ അത് ചെയ്യണമേ, ഒരിക്കൽ കൂടി. അദ്ദേഹം നമുക്ക് എഴുതിയിരിക്കുകയാണ്, ഞാനവിടെ മുട്ടുകുത്തി കരഞ്ഞു, ഞാൻ ദൈവത്തോട് പറഞ്ഞതാണ്, കർത്താവേ ഞങ്ങൾ നന്നായിട്ട് തുടങ്ങി, ഭയങ്കര ഉഷാറായിരുന്നു, പക്ഷേ ഞങ്ങളുടെ അലസത കൊണ്ടും ഞങ്ങളുടെ ദുഷ്ബിഹേവിയർ കൊണ്ടും ഞങ്ങൾക്ക് ആ പ്രാർത്ഥനയുടെ പാഷൻ നഷ്ടമായി. എന്നാൽ കർത്താവേ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഞാൻ ഡയറി എഴുതിയിട്ടുണ്ട്, ബട്ട് യു ആർ എ ഗോഡ് ഹു മേജേഴ്സ് ഇൻ റെസ്റ്റോറേഷൻ. തകർന്നവനെ പണിയുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ആണ് നീ. ആശുപത്രി സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, എന്നാൽ അവർ ഗോഡ് ഇസ് എ സ്പെഷ്യലിസ്റ്റ് ഹു മേജേഴ്സ് ഇൻ റെസ്റ്റോറേഷൻ. കർത്താവെ, തകർന്നതിനെ, ഉറങ്ങുപോയതിനെ, ആർക്കും വേണ്ടാത്തതിനെ, ബലഹീനമായതിനെ പണിയുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് നീ. ഓ ലോർഡ്, ഗിവ് അസ് എ റിന്യൂഡ് സ്പിരിറ്റ് ലോർഡ്. കർത്താവെ, ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് ഉണർവ് തരണമേ, ഒരിക്കൽ കൂടെ ഞങ്ങളെ ഉത്സാഹിപ്പിക്കണമേ. ഓ ലോർഡ്, കർത്താവിനെ ചെയ്യണമേ. വിത്ത് അവർ ബ്രോക്കൺ പീസസ്, കർത്താവ് ഈ തകർന്ന പാത്രങ്ങളെ ഉടച്ച് കയ്യിലെടുത്തുകൊണ്ട് നീ അത് ചെയ്യണമേ എന്ന് അദ്ദേഹം നിലവിളിച്ചപ്പോൾ എന്റെ ഹൃദയത്തിലും ആ ചിന്ത ഇതാണ്, കർത്താവെ ആന്ധ്രാപ്രദേശങ്ങളിലും കേരളത്തിലും കർണാടകത്തിലും ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മനുഷ്യന്മാർ കടന്നു വന്ന് കർത്താവിന് വേണ്ടി ഒന്നുമില്ലാതായി തീർന്ന് നിലവിളിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കർത്താവിനെ അറിഞ്ഞ സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവിനോട് പ്രാർത്ഥിക്കണം, ലോർഡ് ഡു ഇറ്റ് അഗൈൻ ലോർഡ്. ഞങ്ങളുടെ ആ ഒരു കംഫർട്ട് ലൈഫിൽ നിന്നൊക്കെ മാറി കർത്താവിന്റെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരു പക്ഷേ നമ്മൾ ബ്രോക്കൺ ആയി പോയി കാണും, പ്രയർ ലൈഫ് ബ്രോക്കൺ ആയി കാണും, വചനധ്യാനം എല്ലാം തകർന്നു കാണും, ബട്ട് ലോർഡ്, ഹു യു ആർ എ ഗോഡ് ഹു മേജേഴ്സ് ഇൻ റെസ്റ്റോറേഷൻ. നീ തകർന്നതിനെ പണിയുന്നവനായ ദൈവമാണ്. ഹൃദയപൂർവ്വം നിലവിളിക്കുക, ദൈവം നമ്മെ പണിയും. ഹല്ലേലൂയ, ദൈവം നമ്മെ സഹായിക്കട്ടെ. പറഞ്ഞാട്ടെ, ഞാനൊരു സാധാരണ ശാരോനിലെ പരിനിർ പുഷ്പമാ, ഒരു സാധാരണ വ്യക്തിയാ, എനിക്ക് വലിയ കഴിവൊന്നുമില്ല. പക്ഷെ കർത്താവ് പറയും, നീ മുള്ളുകളുടെ ഇടയിലാണെങ്കിലും അയ്യോ അറേ ലിലി, ഈ ഒരു ലില്ലി പുഷ്പമാണ്. അപ്പൊ നമ്മൾ പറയണം, കർത്താവെ എന്നെ വിഞ്ഞു വീട്ടിലേക്ക് നീ കൊണ്ടുവന്നല്ലോ, ഈ വചനങ്ങളൊക്കെ എന്നെ കേൾപ്പിക്കുന്നല്ലോ, അതിനായി സ്തോത്രം. അത് മാത്രമല്ല, എന്റെ മീതെ നീ ഒരു കൊടി പിടിച്ചിട്ടുണ്ട്, അത് സ്നേഹത്തിന്റെ കാൽവരക്കൂസിൽ പറന്ന സ്നേഹത്തിന്റെ കൊടി. കർത്താവെ, വി ലോസ്റ്റ് അവർ പാഷൻ ലോർഡ്, വി ലോസ്റ്റ് ദ ഫയർ. കർത്താവിനെ ആദ്യം കണ്ടുമുട്ടി സുവിശേഷം കേട്ടപ്പോൾ കേട്ടോ, ആ ഫയർ ഞങ്ങൾക്ക് നഷ്ടമായി കർത്താവെ. പല പല കാര്യങ്ങൾ, ഒരുപക്ഷെ സമ്പത്തായിരിക്കാം, മക്കളായിരിക്കാം, നന്മകളായിരിക്കാം, അത് അതിൽ തന്നെ തെറ്റല്ല, പക്ഷെ ഞങ്ങളുടെ ഹൃദയം അതൊക്കെ അപകരിച്ചു. കർത്താവെ എന്നെ സഹായിക്കണമേ. യു ആർ ദ ഗോഡ് ഹു മേജേഴ്സ് ഇൻ റെസ്റ്റോറേഷൻ. അതേ, അതെ, മടക്കി വരുന്നതിൽ നീ ഒരു സ്പെഷ്യലിസ്റ്റാണ് കർത്താവെ. ഈ എന്നെ പണിയണമേ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം.
ശേഷം ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org